You're tuned into
Hit
96.7
FM. ശരി, അപ്പൊ ഇന്നത്തെ നമ്മുടെ പുസ്തക പരിചയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ പുസ്തകം കുറച്ചൊരു വലിയ പുസ്തകമാണ്. ഏകദേശം ഒരു 392 പേജുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പുസ്തകത്തിന്റെ പേരും എഴുതിയാളിന്റെ പേരും പറയാം. പുസ്തകം ദായിഷ് എന്നാണ് പുസ്തകത്തിന്റെ പേര്.
ഓക്കെ,
ശംസുദ്ദീൻ മുബാറക്കാണ് ഇത് എഴുതിയിട്ടുള്ളത്. മനോരമ ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
പുസ്തകം കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നും, ഒന്ന് വായിക്കാൻ തരുമെന്നല്ലേ?
വായിക്കാൻ തരുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആദ്യം ശംസുദ്ദീനെ കുറിച്ച് പറയാം. മലപ്പുറം മേൽമുറി അബൂബക്കറിന്റെയും ഖദീജയുടെയും മകനായി ജനനം. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് പത്രപ്രവർത്തനത്തിൽ PG ഡിപ്ലോമയും നേടി. അദ്ദേഹം മലയാള മനോരമയുടെ പത്രപ്രവർത്തകനാണ് ശംസുദ്ദീൻ മുബാറക്ക്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഈ ദായിഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് സമർപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് യുദ്ധമെന്നറിയാത്ത ദായിഷിനെ ദുസ്വപ്നം കണ്ടുണരുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇറാഖിലും സിറിയയിലും വളർന്നു വരുന്നുണ്ട്. യുദ്ധവും യുദ്ധാനന്തര ദുരന്തങ്ങളും ജീവിതചര്യ പോലെയായി മാറിയ ഇവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ദായിഷാനന്തര ഇറാഖിനെയും സിറിയയെയും നയിക്കേണ്ട സ്വന്തം പേരുപോലും തെറ്റാതെ എഴുതാൻ അറിയാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന അക്ഷരപ്പൂക്കളാണ് ഈ നോവലെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ ഒരു സമർപ്പണം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആമുഖത്തില് ശംസുദ്ദീൻ പറയുന്നത് പോലെ, കഴിഞ്ഞ 15 വർഷമായിട്ട് വാർത്തകളുടെ ലോകത്തിലാണ് എന്റെ ജീവിതം. അത് തന്നെയാണ് അദ്ദേഹം നമ്മളോടും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ശംസുദ്ദീന്റെ വാക്കുകൾ കേട്ടിട്ട് പുസ്തകത്തിലേക്ക് പോവാം.
ശരി.
കഴിഞ്ഞ 10-15 വർഷമായിട്ട് വാർത്തകളുടെ ലോകത്താണ് എന്റെ ജീവിതം. അപ്പൊ വാർത്തകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് വർത്തമാനകാലത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ, അതേപോലെ മനുഷ്യന്റെ വൈവിധ്യമാർന്ന ജീവിതാവസ്ഥകളൊക്കെയാണ് വാർത്തകളായിട്ട് വരുന്നത്. വാർത്തകളിൽ നമ്മളെ കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും അതേപോലെ അത്ഭുതപ്പെടുത്തുന്നതും പലതരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾക്കിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ, അതിലേറെ ആശങ്കപ്പെടുത്തിയ ഒരു തലക്കെട്ടായിരുന്നു ദായിഷ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ദായിഷ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായത്. ഒരു വാർത്താ പരമ്പര ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ IS ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, ജേണലുകൾ, വീഡിയോകളൊക്കെ അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഈ അന്വേഷണത്തിനിടെയാണ് മലയാളികളായ കുറച്ചു പേർ IS ചേരാൻ വേണ്ടി പുറപ്പെട്ടു പോയി എന്നുള്ള ഒരു വാർത്ത നാം ഒക്കെ കേൾക്കുന്നത്.
അപ്പൊ അതാണ് കഥ എന്ന് ശംസുദ്ദീൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദായിഷ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഒരു പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ദ ഗേൾ ഹു എസ്കേപ്ഡ് ISIS എന്ന് പറഞ്ഞിട്ട്. ഓർമ്മയുണ്ടാവുന്നുണ്ട്, ഫരീദ എന്ന് പറയുന്നൊരു പെൺകുട്ടി, SED പെൺകുട്ടി, ഇവരുടെ പിടിയിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു
പോകുന്ന അനുഭവമായിരുന്നു അത്.
ആ പെൺകുട്ടിയുടെ തന്നെ അനുഭവമാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ IS നടത്തുന്ന ക്രൂരതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും SED കാണിക്കുന്ന ഒരു മനോഭാവത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകത്തിലടക്കം ഇപ്പോ ശംസുദ്ദീൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കാലമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ നിന്നും യുവാക്കൾ ഇങ്ങനെ IS ചേരാൻ വേണ്ടി പോകുന്നത് എന്താണ്, അവരെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത്, അവർക്ക് അവരെ ഇൻസ്പയർ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അങ്ങനെ മാറ്റിമറിക്കാൻ തക്കവണ്ണം എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശംസുദ്ദീൻ മുബാറക്ക് ഒരുപാടൊരു ഗവേഷണ ത്വരയോടുകൂടി തന്നെയാണ് ഈ പുസ്തകത്തെ സമീപിച്ചിരിക്കുന്നത്. രണ്ട് വിദ്യാർത്ഥികൾ, ഇതിന്റെ കഥാപാത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് 3 പേരായി ചുരുക്കി പറയാം, അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഒന്ന് മുഹമ്മദ് റഫീഖും അതുപോലെ തന്നെ അഷ്കറും, മറ്റൊന്ന് മറിയ എന്ന പേരുള്ള ജന്നയായി മാറിയ പെൺകുട്ടിയും. ഇതില് മുഹമ്മദ് റഫീഖും ജന്നയും തമ്മിൽ പ്രണയത്തിലാണ് ഇവര്. ഈ മുഹമ്മദ് റഫീഖ് 5-12 ക്ലാസ് വരെ ദുബായിൽ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചിരുന്ന, അവരുടെ കുടുംബം ഇവിടെയായിരുന്നു. അതിനുശേഷം ഡിഗ്രി പഠനത്തിനാണ് ഇവർ നാട്ടിലേക്ക് പോകുന്നത്, അച്ഛനുമൊക്കെ നാട്ടിലാണ്. അപ്പോ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന മുഹമ്മദ് റഫീഖ് തൊട്ടടുത്ത് കോളേജ് ഹോസ്റ്റലിനടുത്തുള്ള ഒരു ഷക്കീലുമായിട്ട് പരിചയപ്പെടുകയാണ്. ഈ ഷക്കീൽ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, ആദ്യമാദ്യമത്തെ കണ്ടു ചിരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനൊരു ബിസിനസ്സാണെന്നൊക്കെ പറയുമായിരുന്നു. ആ പരിചയം വളരുകയായിരുന്നു. അതുവരെയും കോളേജ് ഹോസ്റ്റലിൽ നമുക്കറിയാം എല്ലാവിധ ആഘോഷങ്ങളും എല്ലാ വിധത്തിലുള്ള യങ്സ്റ്റേഴ്സിന്റെ എല്ലാ ചടുല താളങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്ന് ഈ ഷക്കീലുമായിട്ടുള്ള ബന്ധം, ഷക്കീൽ കൊടുക്കുന്ന കുറെ പുസ്തകങ്ങൾ വായനയിലൂടെ മെല്ലെ 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 മുഹമ്മദ് റഫീഖിന്റെ ചിന്ത മാറുകയാണ്. പിന്നെ മുഹമ്മദ് റഫീഖിനെ കൊണ്ട് സ്വർണമല എന്ന് പറഞ്ഞ സ്ഥലത്തും കോയമ്പത്തൂരിലും ഒക്കെ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പോവാണ്. പിന്നെ അവിടെ കിട്ടുന്ന പുസ്തകങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന അറിവുകളും ഒക്കെ ഇയാളുടെ മനസ്സിലേക്ക്, ഇയാൾ ഇതുവരെ അറിഞ്ഞിരുന്ന ഇസ്ലാമിക പാരമ്പര്യമോ ചരിത്രമോ ഒന്നും അല്ല, മറ്റു പലതും ഇയാളുടെ മനസ്സിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നു എന്നാണെങ്കിൽ പറയാം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഈ മുഹമ്മദ് റഫീഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അഷ്കറിനോട് ഒരു ദിവസം ഈ കാര്യം പറയാം. അത് പറയാനുള്ളൊരു കാരണമുണ്ട്, എല്ലാ ഹോസ്റ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം കൂട്ടുകാരുടെ പിറന്നാൾ വരുമ്പോഴാണ്. അപ്പൊ അത് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് പോലെയൊക്കെ ഇക്കുമുറിച്ചിട്ടൊക്കെ ഒരു പിറന്നാൾ സമയത്ത് മുഹമ്മദ് റഫീഖിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അഷ്കരം കൂട്ടർ വരുമ്പോൾ ഒരു വിധത്തിലും റഫീഖ് സമ്മതിക്കില്ല, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതുവരെ ജീൻസും മറ്റു വേഷങ്ങളും ഒക്കെ ആയിരുന്ന റഫീഖിന്റെ വേഷത്തിൽ പോലും മാറ്റം ഉണ്ടായി, താടിയൊക്കെ നീട്ടി വളർത്തി ആ വേഷവിധാനത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം ഉണ്ടായി എന്ന് കണ്ടപ്പോ തന്നെ അഷ്കറിന് ഒരു സംശയം തോന്നി, നിനക്കെന്ത് പറ്റി എന്നുള്ളതാണ്. അവസാനം അഷ്കറിനോട് കാര്യം പറയാൻ, ഈ അഷ്കർ എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളൊക്കെ കണ്ട് അതിലൊക്കെ കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് പ്രത്യേകിച്ചും ഈ വയലൻസ് ഉള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അപ്പൊ വയലൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് ഈ ഷക്കീലുമായിട്ട് കോയമ്പത്തൂരിലും സ്വർണമലയിലും ഒക്കെ പല മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെന്നെ ദായിഷിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ദായിഷ് എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ്, അതായത് കൃഷി ചെയ്തും മറ്റു പല കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്, അത് മിക്കവാറും സിറിയയിലോ അല്ലെങ്കിൽ ഇറാഖിലോ ഒക്കെ ആയിരിക്കുമെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ അഷ്കർ പെട്ടെന്ന് ചോദിക്കാണ്, ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കാണ്. അപ്പം എവന് പെട്ടെന്ന് അതിശയമായി, അതെന്തിനാ നീ? അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ കുറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇറാഖിലൊക്കെ യുദ്ധങ്ങളും അവിടെയുള്ള വയലൻസും ഒക്കെ നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ അഷ്കറും ഇവനും കൂടി രണ്ടുപേരും പോകുന്നത്. ഇതിനിടയ്ക്കാണ് പശ്ചാത്തലം. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ മറിയ എന്ന് പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുമായിട്ട് റഫീഖ് പ്രണയത്തിലാവുകയും റഫീഖിനോടൊപ്പം പല പ്രാവശ്യവും മറിയ ഈ ഷക്കീലിനോടൊപ്പം പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും അവസാനം മറിയ ജന്നയായി മാറുകയും ജന്ന ഇവരോടൊപ്പം പോകുന്നില്ല, അവളോട് പറയാതെയാണ് ഇവർ രണ്ടുപേരും ഈ ദായിഷിൽ ചേരാൻ വേണ്ടി പോകുന്നത്, ഇറാഖിലേക്ക് പോകുന്നത്. ഇതാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ നമുക്കറിയാം, ഐസിസിൽ ചേരാൻ രണ്ട് യുവാക്കൾ കേരളത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ റൂട്ട് അന്വേഷിക്കുക, ജന്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിരന്തരം വേട്ടയാടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ബാക്കി കഥ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ ഇടങ്ങളിലേക്ക് എത്തിപ്പെടുകയും ഇവരവരുടെ പിടിയിലാവുകയും, പിടിയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വലയത്തിലാവുകയും ചെയ്യണം, അവർ പറയുന്നതെല്ലാം മാത്രം അനുസരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വയലൻസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഒരു ഡച്ച് സിനിമ ഉണ്ടായിരുന്നല്ലോ, ലൈല എം എന്ന് പറഞ്ഞ LAYLAM. ലൈല എമ്മിനകത്ത് ഈ പറഞ്ഞൊരു ഒരു മൊറോക്കൻ യുവതി ഒരു ജിഹാദിയെ പ്രണയിച്ചിട്ട് അയാളോടൊപ്പം വീട്ടുകാരെയൊക്കെ നിഷേധിച്ചുകൊണ്ട് വീട്ടുകാരോടൊക്കെ കലഹിച്ചുകൊണ്ട് അയാളോടൊപ്പം ജീവിക്കാൻ പോകുന്നതിന്റെ ഒരു കഥയാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ തീവ്രവാദം പിടിമുറുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സിനിമയായിരുന്നു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പറയുന്ന അവസരത്തില് റഫീഖ് പറയുമ്പോൾ അഷ്കർ തന്നെ പറയും, ആ ഇത് മറ്റേ ലൈല സിനിമ പോലെ ആയല്ലോ നിന്റെ ജീവിതം, ജന്നയുമായിട്ടുള്ള പ്രണയം, ജന്നയാണല്ലോ ശരിക്കും ലൈല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രക്തച്ചൊരിച്ചിലിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്നത് പാത്ത് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആയുധങ്ങളെ പരിശീലിപ്പിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ വളരെ രസകരമാണ്. അപ്പം ഇവൻ തിരിച്ചു പറയുന്നുണ്ട് അത് സിനിമയിൽ കാണാൻ രസകരമായിരിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കില്ല. ഇവര് പോയിട്ട് ഈ ട്രെയിനിങ്ങിനെ കുറിച്ചൊരു ഒരു രംഗത്ത് പറയുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രായോഗിക പരിശീലനത്തിന് നാളെ നീയുമുണ്ട്, നാളെ ഈ വാൾ നീ ഉപയോഗിക്കണം. അതായത് ഇവർ കുറെ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രാക്ടിക്കൽ പരിശീലനമാണ്. വാൾ കൊടുത്തിട്ട് കമാൻഡർ റഫീഖിനോട് പറയാണ്, ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിച്ച് ഞാൻ കമാൻഡറുടെ മുഖത്തേക്ക് തന്നെ സംശയ കണ്ണുകളോടെ നോക്കി നിന്നു. മനസ്സിലായില്ലേ, നാളെ ഒരാളെ കൊല്ലണം, തയ്യാറായിക്കൊള്ളു. ഇത് പറഞ്ഞ കമാൻഡർ മുഖത്തെ ഗൗരവഭാവം വിടാതെ പുറത്തു പോകാനായി എന്നോട് അങ്ങും കാണിച്ചു. ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സാകെ കലുഷിതമായി കലങ്ങി മറിയുന്നു. ഇതുവരെ ഒരു കോഴിയെ പോലും അറക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പെരുന്നാളിന് വീട്ടിലെ കോഴി അറക്കാൻ അമ്മി എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് പുലർച്ചെ തന്നെ അമ്മി വിളിച്ചുണർത്തി. 10 മണിക്ക് പള്ളിയിൽ നിന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും കോഴിക്കറിയും നെയ്ച്ചോറും തയ്യാറായില്ലെങ്കിൽ അബ്ബ വഴക്ക് പറയും. കോഴിയെ രാവിലെ ഓടിച്ചിട്ട് പിടിക്കുന്നത് സമയം വൈകിപ്പിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ എന്നും രാവിലെ തുറന്നുവിടുന്ന കോഴികളെ അന്ന് രാവിലെ അമ്മി വിട്ടിരുന്നില്ല. അറക്കപ്പെടാനുള്ള കോഴി കാരണം മറ്റു കോഴികളും കൂട്ടിനുള്ളിൽ തന്നെ ബന്ദികളായി കിടന്നു. അതായത് ഈ കോഴിയെ കൊല്ലാൻ പോലും കഴിയാതിരുന്ന റഫീഖാണ് ഇവരുടെ ഈ പരിശീലനത്തിലൊക്കെ പോയിട്ട് അവസാനം കൊല്ലാൻ വേണ്ടി കൊടുത്ത വാളും വാങ്ങിയിട്ട്. അറിയാലോ, ഒന്ന് ഇവരുടെ കമാൻഡർമാർ പറയുന്നത് അനുസരിച്ചേ മതിയാകും, അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യാൻ പോലും പാടില്ല. അന്ന് അത് നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആളുകളുടെ മനോഭാവം എത്ര ഈ പറഞ്ഞതുപോലെ വ്യതിചലിച്ചാലും അതിൽ ക്രൂരത എന്ന് പറയുന്ന ഒരു അംശം കടന്നു വരുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് ഷംസുദ്ദീൻ മുബാറക് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റെന്തൊക്കെയോ ചില പ്രലോഭനങ്ങളിലാണ്, എന്തൊക്കെയോ വിശ്വാസങ്ങളെ തെറ്റായി ധരിച്ചുകൊണ്ട് പോയി പുറപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം,
തീർച്ചയായിട്ടും
ആ തിരിച്ചറിവ് ഏറ്റവും അവസാനം ഇതിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവർക്ക് മോചനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദായിഷിന്റെ പരിശീലനത്തിൽ തന്നെ ഒരു ഈജിപ്തുകാരൻ അവരുടെ ഉസ്താദ് പറയുന്നതിനെയൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്നതൊന്നും അല്ല ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് അതിനെ മറുചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ക്ലാസ് എടുക്കുന്നത് കേൾക്കുക മാത്രം, ചോദിച്ചാൽ ചോദിച്ചതിന് മാത്രം മറുപടി. ഉസ്താദ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതും അതായിരുന്നു, എല്ലാം കേട്ട് ഒന്നും പ്രതികരിക്കാതെ എല്ലാം അനുസരിക്കുക. പരിശീലന ക്ലാസ്സിനിടെ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അസംബ്ലി നടത്തും. ഒരാഴ്ചത്തെ ക്ലാസിന്റെ അവലോകനവും അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രധാന അജണ്ടകളും വിവരിക്കുന്ന അസംബ്ലിയിലാണ്. ഞങ്ങൾ ക്യാമ്പിലെത്തിയതിന്റെ രണ്ടാമത്തെ അസംബ്ലി ദിവസം ഒരു സംഭവമുണ്ടായി. ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടൻ ഈജിപ്തുകാരനായ അബൂ തുറാബിനെ മുന്നിലേക്ക് വിളിപ്പിച്ചു. അവൻ കഴിഞ്ഞ ആഴ്ച നടന്നൊരു ക്ലാസ്സിൽ ഉസ്താദിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചിരുന്നു. യുദ്ധം ചെയ്യുന്നതിനുള്ള ന്യായീകരണങ്ങൾ ഉസ്താദ് വിവരിക്കുന്നതിനിടെ അബൂ തുറാബ് എണീറ്റെന്ന് ചോദിച്ചു, നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് ഇസ്ലാമിലുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു, പക്ഷേ അത് ഖുറാനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അതല്ല എന്നുള്ളത് കൃത്യമായ ഒരു പാണ്ഡിത്യമുള്ള ഒരാളെ പോലെ അബൂ തുറാബ്
തിരിച്ച്
മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഉസ്താദിനൊന്നും പറയാൻ കഴിയുന്നില്ല. ഈ കൂട്ടത്തിലിരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾ ഇത് കേൾക്കുകയും ചെയ്യുന്നു. ഉസ്താദിനെ വെല്ലുവിളിക്കുന്നു, ഇതാണ് ശരിയെന്ന് മറ്റുള്ളവരെ ധരിച്ചു കഴിഞ്ഞാൽ ഇവരെന്താണ്. അവസാനം ഈ പറഞ്ഞ പോലെ അസംബ്ലിയിലെ കമാൻഡർ കൂട്ടിക്കൊണ്ടുപോവുകയും ചാട്ടൊക്കെ അടിക്കുകയും. ഇവരുടെ ഒരു ശിക്ഷാരീതി നമുക്കറിയാലോ. ഈ ഫിദായിൽ എന്ന് പറഞ്ഞിട്ട് സദാം ഹുസൈൻ തന്നെ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അവർ ക്രൂരമായ ശിക്ഷയായിരുന്നു. ഇവരൊക്കെയാണ് ഈ ദായിഷിലേക്കും ഒക്കെ ചേർന്നത് പിന്നീട്. അവർ കളവ് പറഞ്ഞാൽ നാവ് പിഴുതെടുക്കുക, ചാട്ട കൊണ്ടടിക്കുക, കല്ലെറിയുക. ഇപ്പം നമ്മള് വേറൊരു സിനിമയുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്, ഇറാനിയൻ സിനിമ സ്റ്റോണിങ് ഓഫ് സൊറയ എന്ന്
പറയുന്നത്.
അപ്പം അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. ഇതെല്ലാം അതായത് ഒരു സിനിമയല്ല യഥാർത്ഥ ജീവിതമെന്ന് പിന്നീട് അഷ്കർ തിരിച്ചറിയുകയാണ്. ഇത്തരം സന്ദർഭങ്ങൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ കാണുന്നതല്ല ഇത്തരം ജീവിതങ്ങൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ ഗേൾ ഹൂ എസ്കേപ്ഡ് ഫ്രം ഐസിസ് എന്ന് പറഞ്ഞ പോലെ കുറെ സംഭവങ്ങൾ ഈ ഇവനും കാണുന്നുണ്ട്, റഫീഖും കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവന്റെ മനസ്സിലുണ്ടാക്കുന്ന സങ്കടങ്ങളും തിരിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കുന്നിടത്താണ് കഥയുടെ മറ്റൊരു ഭാഗം. അപ്പോൾ നമ്മളെ ശരിക്കും സിറിയയിൽ അലപ്പോയിലൂടെ ഇറാഖിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു നോവലാണ്. ഞാനത് പറഞ്ഞ അത്രയധികം ഒരു ഒരു ഗവേഷണത്തോടുകൂടി തന്നെ ഇവരനുഭവിച്ച ഈ അഷ്കറും അതുപോലെ തന്നെ റഫീഖും പോയ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. അത് ഐസിസിന്റെ പരിശീലനത്തിലും ഐസിസിന്റെ ക്രൂരതകളിലും സ്ത്രീകളോട് കാണിക്കുന്ന ദയയില്ലായ്മയിലും ഒക്കെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഒടുവിൽ ഈ പറഞ്ഞ അഷ്കറിനോ റഫീഖിനോ തിരിച്ചു വരാൻ പറ്റുമോ? ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം എപ്പോഴും ഉണ്ട്. അതിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള ഇമെയിലുകളിലൂടെയുള്ള ഒരു പ്രണയം, ജന്നയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നോവലിനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് ഞാൻ ഇവിടെ നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വലിയ പുസ്തകമാണെങ്കിലും നമ്മൾ അറിയാത്ത ചില ജീവിതങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരുപക്ഷെ മലയാളികൾ ഒട്ടും പരിചയിച്ചിട്ടില്ലാത്ത, മലയാളികൾ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്നു.
ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന നോവലുകൾ എനിക്ക്
മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള നോവലുകളിൽ അധികം നോവലുകൾ ഉണ്ടായിട്ടില്ല. അതിനാണ് ശംസുദ്ദീൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദായിഷ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഞെട്ടലോടുകൂടി കാണുന്ന കേൾക്കുന്ന ഐസിസിലേക്ക് പോയ മലയാളികളുടെ ജീവിതത്തെ വരച്ചു വെക്കുന്നതാണ്. മനോരമ ബുക്സ് ആണ് ഇത്
പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.